ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അതിന്റെ റുക്നുകളിൽ ഒന്നാമത്തെ കാര്യം നഫിയാണ്. അല്ലാഹുവിനു പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാത്തിനെയും നിഷേധിക്കുക. ഇങ്ങനെ നിഷേധിച്ചതിന് ശേഷം രണ്ടാമത്തെ ഭാഗം ഇസ്ബാത്ത്. ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ് ഇബാദത്ത് എന്ന് നീ സ്ഥിരീകരിക്കണം. ആദ്യം അല്ലാഹുവിനു പുറമെ ഒരാൾക്കും തന്നെ ഇബാദത്തിന് അർഹതയില്ല എന്ന കാര്യം നീ നിന്റെ മനസ്സിൽ നിന്ന് ഉറപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന് പുറമെ ഇബാദത്ത് നൽകുക, അല്ലാഹുവിന് മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത് എന്ന കാര്യം നീ നിന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. പലപ്പോഴും ഈ കാര്യത്തിൽ ഇവിടെയുള്ള മിക്ക ബിദ്അത്തിന്റെ കക്ഷികളും കുറവ് വരുത്തുന്നുണ്ട്. അവർ പലരും പറയുന്നത് ഉബ്ദുല്ലാഹ് എന്നു മാത്രമാണ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കൂ എന്നു മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കൂ എന്നാണ്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവ ആ ആരാധനകൾക്ക് അർഹതയില്ലാത്തവനാണ് എന്ന കാര്യം തെളിച്ചും വ്യക്തതയോടും കൂടി പറയുക എന്നതിൽ പലരും പലപ്പോഴും കുറവ് വരുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ. അവർ അവരുടെ ദഅവത്തിന്റെ കാര്യമായ വശം ഇല്ലല്ലാഹ് എന്നതാണ്. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അതും ചിലപ്പോൾ പറയില്ല, അല്ലാഹുവാണ് നിങ്ങളുടെ സൃഷ്ടാവ്, അല്ലാഹുവാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, ഈ കടയല്ല, ഈ ബിസിനസ് അല്ല, നിങ്ങളുടെ വീട്ടുകാരല്ല, നിങ്ങളുടെ വാപ്പയല്ല, ഉമ്മയല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഉദ്ദേശം. അതിന്റെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ് ഇബാദത്ത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അല്ലാഹുവല്ലാതെ ഇവിടെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തെല്ലാമുണ്ടോ അതിൽ ജാറങ്ങൾ പെടും, വിഗ്രഹങ്ങൾ പെടും, മഹാന്മാരായ പുരുഷന്മാരാണ് എന്ന് ആളുകൾ പറയുന്നവർ പെടും, എന്തെല്ലാമുണ്ടോ അതെല്ലാം അവയെല്ലാം ഇബാദത്തിന് അർഹതയില്ലാത്തവരാണ്. അവക്ക് നൽകപ്പെടുന്ന ഇബാദത്ത് കടുത്ത അതിക്രമമാണ്. വ്യഭിചാരത്തെക്കാൾ, മോഷണത്തെക്കാൾ, മറ്റു വൃത്തികേടുകളെക്കാൾ ഏറ്റവും മോശമായ കാര്യമാണ്. ഇവിടെയാണ് മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രശ്നമുണ്ടായത്. ഇതാണ് പലപ്പോഴും, അല്ല എപ്പോഴും, മുശ്രിക്കുകൾക്ക് കേൾക്കാൻ സാധിക്കാത്തത് ഈ നഫി. എന്നാൽ ഇന്ന് പലപ്പോഴും ചില ആളുകൾ അവർ ഈ ദഅവത്തിൽ മയപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവയെ ആരാധിക്കരുത് എന്ന കാര്യം വ്യക്തമായി പറയുന്നില്ല എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ ദഅവത്ത് ശരിയായ ദിശയിലല്ല പോകുന്നത്. അല്ലാഹു പറഞ്ഞതുപോലെ വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, നീ ഒന്നും മയപ്പെടുത്തിയാൽ അവരും മയപ്പെടുത്താൻ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകൾ പറഞ്ഞു, ഒരു വർഷം ഞങ്ങൾ നിന്റെ അല്ലാഹുവിനെ ആരാധിക്കാം, ഒരു വർഷം നീ ഞങ്ങളുടെ ഇലാഹിന്റെ അടുക്കൽ കൂടെ ഒന്നിങ്ങനെ ആക്കിയാൽ മതി. ഇന്ന് ആൾക്കാർ പറയുന്ന പോലെ അല്ലേ, ഒരു പരിപാടിക്ക് ഒന്ന് ആ നിലവിളക്കൊന്ന് കത്തിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടെ ഒന്ന് നിന്നാ മതി, അല്ലെങ്കിൽ ഒന്നിങ്ങനെ ആക്കിയാൽ മതി, അല്ല അങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഇല്ല, ഒരു മുസ്ലിമിന് അത് പറ്റുകയില്ല. ഷിർക്കിന്റെ ലാഞ്ചനയുള്ള കാര്യങ്ങളുടെ അടുക്കൽ കൂടെ പോകാൻ പോലും ഒരു മുസ്ലിമിന് കഴിയില്ല. കാരണം അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അവനെ അറിയിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ്. ശരി, ഞാൻ ഈ പറഞ്ഞ കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ ഖുർആനിലെ അനേകം ആയത്തുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനിഅബ്ദുല്ലാഹ് വജ്തനിബു ത്വാഗൂത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥമെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ആയത്തോദ്യം, ഈ ആയത്ത് നിങ്ങൾ കാണാതെ പഠിക്കുക. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞയച്ചു. എന്താണ് അവർ പറഞ്ഞത്? അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. പോരാ, അവിടെ അവസാനിപ്പിച്ചില്ല, വജ്തനിബു ത്വാഗൂത്, നിങ്ങൾ ത്വാഗൂത്തുകളെ ഒഴിവാക്കുക. ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാം ത്വാഗൂത്തുകളാണ്. എന്തെല്ലാം ഉണ്ട്? അതൊക്കെ ഒഴിവാക്കണം, തീർത്തും ഒഴിവാക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം. നബിമാരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹിയിലേക്കാണ് ക്ഷണിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥമാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത്. ഉബ്ദുല്ലാഹ്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബു ത്വാഗൂത്, നിങ്ങൾ ത്വാഗൂത്തുകളെ ഒഴിവാക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുമ്മിൻ ബില്ലാഹ് فقد استمسك بالعروة الوثقى ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയും താഗൂത്തുകളെ അവിശ്വസിക്കും, താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാത്തിനെയും അവിശ്വസിക്കുകയും ചെയ്താൽ فَقَدْ اسْتَمْسَكَ بِالْعُرْوَةِ الْوُثْقَى നേരത്തെ ഞാൻ പറഞ്ഞു ഉർവത്തുൽ വുസ്ഖ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. താഗൂത്തിന് ഈ അർത്ഥം നൽകിയത് ഇമാം മാലിക് ആണ് റഹിമഹുല്ലാ, നമ്മൾ കൊടുത്ത അർത്ഥമല്ല. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം താഗൂത്തുകളാണെന്ന് പറഞ്ഞത് ഇമാം മാലിക് ആണ് റഹിമഹുല്ലാഹു തആല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാക്കുകൂടി പറഞ്ഞ് ആ കാര്യം നമുക്ക് മാറ്റിവെക്കാം. ഇബ്രാഹിം നബി പറഞ്ഞു وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ وَقَوْمِهِ إِنَّنِي بَرَاءٌ مِّمَّا تَعْبُدُونَ إِلَّا الَّذِي فَطَرَنِي فَإِنَّهُ سَيَهْدِينَ. ഈ ആയത്ത് നിങ്ങൾ കാണാതെ പഠിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥമാണത്. وَإِذْ قَالَ إِبْرَاهِيمُ ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം لِأَبِيهِ وَقَوْمِهِ തന്റെ പിതാവിനോടും സമൂഹത്തോടും إِنَّنِي بَرَاءٌ مِّمَّا تَعْبُدُونَ നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്നൊക്കെ ഞാൻ ബറാഅ്, ഞാൻ അതിൽ നിന്ന് ഒഴിവാണ്, ഞാനും അതുമായി ഒരു ബന്ധവുമില്ല, അതിനെ ബഹുമാനിക്കാൻ എന്നെ കിട്ടില്ല, ആദരിക്കാൻ എന്നെ കിട്ടില്ല, അതിനെക്കുറിച്ച് ഞാൻ നല്ലത് പറയില്ല. അതിനെ ആരാധിക്കുക എന്നത് പോയിട്ട് അതിനെ ഏതെങ്കിലും നിലക്ക് ആദരിക്കുന്ന ഒരു അടയാളം പോലും എന്റെ പ്രവൃത്തിയിൽ നിന്നുണ്ടാകില്ല. അതാണ് ബറാഅത്ത്, പൂർണ്ണമായ അകൽച്ചയിലാണ് ഞാൻ. നിങ്ങൾ ആരാധിക്കുന്നത് കിടക്കിലാണെങ്കിൽ ഞാൻ പടിഞ്ഞാറാണ്, അത്ര അകൽച്ചയിലാണ്. അതാണ് ബറാഅ്. ശരിക്കും ഒരു മുസ്ലിം അവൻ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതിൽ ജാറങ്ങൾ പെടും, മക്ബറകൾ പെടും, വിഗ്രഹങ്ങൾ പെടും, എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ തന്നെ. ഒരു മുസ്ലിമിന് അതുമായി അടുക്കാൻ പറ്റൂല, അവന് അതുമായി യാതൊരു നിലക്കുള്ള അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യവും അവന്റെ ജീവിതത്തിൽ വരാൻ പറ്റൂല. പൂർണമായ ബറാഅത്ത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കണം. ഇന്നനി ബറാഉ മിമ്മാ തഅബ്ദൂൻ ഇല്ലല്ലദി ഫതറനി, എന്നെ പടച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴികെ. ഇതിനേക്കാൾ ഐക്യമുണ്ടാക്കുന്ന, സാഹോദര്യമുണ്ടാക്കുന്ന മറ്റേത് വിശ്വാസമാണുള്ളത്? ഓരോരുത്തരും ഓരോ ദൈവങ്ങളുടെ പേരിൽ അടിപിടി കൂടുക എന്നതാണ് പ്രശ്നമുണ്ടാക്കുന്നത് എങ്കിൽ ഇസ്ലാം പറയുന്നു നീ ആരാധിക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ റബ്ബിനെയല്ല, എല്ലാവരുടെയും റബ്ബിനെയാണ്. ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? ഇതിലെവിടെയാണ് പ്രശ്നമുണ്ടാക്കലുള്ളത്? ഇതാണ് പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാനുള്ള വഴി, ഇതാണ് സുൽഹിന്റെ വഴി. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, നമുക്കും നിങ്ങൾക്കും ഇടയിൽ സമമായ വാക്കിലേക്ക് നമുക്ക് വരാം, അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ശരി, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഈ രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് സഹോദര, അല്ലാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്ന ആഘോഷങ്ങളിൽ നീ പങ്കുചേരരുത്, അതിന് നീ ആശീർവാദങ്ങൾ അയക്കരുത്. ക്രിസ്തുമസിന്, ഓണത്തിന് ആശംസകൾ അയക്കുക മുസ്ലിമിന് യോജിക്കുന്ന പരിപാടിയല്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ആഘോഷിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ? സന്തോഷിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുക എന്ന കാര്യം അതേറ്റവും ഗുരുതരമായ തെറ്റാണ്. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നതുകൊണ്ടല്ല, എന്നതുകൊണ്ട് മാത്രമല്ല, അത് നിന്നെ സംബന്ധിച്ചിടത്തോളവും പ്രശ്നമാണ്. കാരണം നിന്നെ പടച്ചവനായ സ്രഷ്ടാവിനെ, അള്ളാഹുവിനെ നിന്ദിക്കലാണത്. അപ്പോൾ ഈ കാര്യം നാം ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശരി, നാം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് രണ്ട് ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന് നിഷേധത്തിന്റെ ഘട്ടമാണ്, രണ്ട് സ്ഥിരീകരണത്തിന്റെ ഘട്ടമാണ്. നിഷേധിക്കേണ്ടത് നാല് കാര്യങ്ങളെയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു നിഷേധിക്കേണ്ടത്, ഒരാൾ ഒഴിവാക്കേണ്ടത് നാല് കാര്യങ്ങളെയാണ്. ഒന്നാമത്തെ കാര്യം ഇലാഹുകളെയാണ്. അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹും അയാൾക്കുണ്ടാകാൻ പാടില്ല. എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു മാ ഖസത്തഹു ബിശൈഇൻ മിൻ നഫ്ഇൻ ഔ ദഫ്ഇ ദർറിൻ, നീ ഒരു നന്മ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നീ ഒരു പ്രയാസം തടയുന്നതിനു വേണ്ടി നീ ആരെയാണോ അവലംബമാക്കുന്നത് അവൻ നിന്റെ ഇലാഹാണ്. നിനക്കൊരു കുട്ടിയെ വേണം, നിനക്ക് വിസ ശരിയാകണം, നിനക്ക് ജീവിതത്തിൽ സന്തോഷം വേണം, അല്ലെങ്കിൽ നിനക്ക് ബാധിച്ചിട്ടുള്ള പ്രയാസം ഒഴിവാവണം, രോഗം മാറണം, ബുദ്ധിമുട്ടുകൾ നീങ്ങണം, ആരെയാണോ ഈ പ്രയാസങ്ങളിൽ പരിഹാരമായി നീ അവലംബമായി കാണുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം, അവലംബമായി കാണുന്നത്, അവൻ നിന്റെ ഇലാഹാണ്. അവൻ നിന്റെ ഇലാഹാണ്. നീ അവലംബമായി കാണുന്നത് ജാറത്തിനെയാണോ, ജാറമാണ് നിന്റെ ഇലാഹ്. നീ അവലംബമായി കാണുന്നത് വിഗ്രഹത്തിനെയാണോ, വിഗ്രഹമാണ് നിന്റെ ഇലാഹ്. ഇങ്ങനെ ഏത് ആരാകട്ടെ, അള്ളാഹുവിന് പുറമെ ആരാകട്ടെ, നിന്റെ പ്രയാസങ്ങളിൽ അവലംബമായി നീ കാണുന്നത് ആരെയാണോ അവനാണ് നിന്റെ ഇലാഹ്. ഭാര്യ പ്രസവിക്കാൻ കിടക്കുകയാണ്, നീ പ്രസവ റൂമിന് പുറത്തുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമെന്നത്, ടെൻഷൻ എന്നത് വ്യക്തമായി മനസ്സിലാകുന്ന സമയങ്ങളിൽ ഒന്നാണത്. ആ സന്ദർഭത്തിൽ നിന്റെ പ്രയാസത്തിൽ നിന്ന് നിന്നെ കരകയറ്റാൻ നീ പ്രതീക്ഷയോടുകൂടി ആരുടെ അടുക്കലേക്കാണോ ചെല്ലുന്നത് അവനാണ് നിന്റെ ഇല. ഇങ്ങനെ നിന്റെ പ്രയാസങ്ങളിൽ നിനക്കൊരു ബുദ്ധിമുട്ട് വന്നു, രോഗം വന്നു, ആ രോഗം മാറാൻ ഏറ്റവും അവലംബമായി കാണുന്നത് ആരെ, അവനാണ് ഇല. അപ്പോൾ ഇങ്ങനെ ഇലാഹായി ഒരാളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് അല്ലാഹു അല്ലാതെ. അതുകൊണ്ടാണ് അല്ലേ യുദ്ധത്തിന് പോകുന്ന വേളയിൽ, ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെട്ട വേളയിൽ സഹാബികളിൽപ്പെട്ട ചില ആളുകൾ, പുതുതായി ഇസ്ലാം സ്വീകരിച്ച ചില ആളുകൾ, അവർ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലെ, ഇജ്അല്ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്, അവർക്ക് ഒരു ദാതു അൻവാത്ത് ഉള്ളതുപോലെ. അതായത് മുശ്രിക്കുകൾ അവർ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ വാളുകൾ ഒരു മരത്തിന്റെ മേലെ തൂക്കിയിടും, അതിന്റെ മേൽ തൂക്കിയിട്ടാൽ ആ യുദ്ധത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ ഞങ്ങൾക്കൊരു ദാതു അൻവാത്ത് നിശ്ചയിച്ചു തരണം എന്നു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും ഖുൽതും കമാ ഖാല ബനു ഇസ്രായീലു ലിമൂസ, ഇസ്രായീൽ സന്തതികൾ മൂസയോട് ചോദിച്ചതുപോലെയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അവർക്ക് ഇലാഹുള്ളതുപോലെ, ഈജിപ്തിലുണ്ടായിരുന്ന ഖിബ്തികൾക്ക് ധാരാളക്കണക്കിന് ആരാധ്യന്മാരുണ്ടായിരുന്നതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യനെ നിശ്ചയിച്ചു തരണം എന്ന് ബനു ഇസ്രായേലുകാർ മൂസയോട് ചോദിച്ചതുപോലെയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സഹോദര, നിന്റെ പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ അല്ലാഹു അല്ലാതെ നിനക്ക് അഭയമുണ്ടാകാൻ പാടില്ല. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനായ, എന്നെന്നും ജീവിക്കുന്നവനായ അല്ലാഹുവിൽ നീ ബലമേൽപ്പിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ നഫി ചെയ്യുമ്പോൾ, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഏതാണ്? ഇലാഹുകൾ അല്ലാഹുവിന് പുറമെ നിനക്കുണ്ടാകാൻ പാടില്ല, ഒന്ന്. രണ്ടാമത്തേത് താഹൂത്തുകളാണ്. അതിന്റെ ആയത്തുകൾ ധാരാളം നമ്മൾ കേൾക്കുകയുണ്ടായി. താഗൂത്തുകൾ ഒഴിവാക്കണം. താഗൂത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, കുല്ലു മൻ ഉബിദ മിൻ ദൂനില്ലാഹ് വഹുവ റാദിൻ അൻഹു, വഹുവ റാദിൻ അൻഹു എന്ന വാക്ക് ചില പണ്ഡിതന്മാർ പിന്നീട് ചേർത്തതാണ്. കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാവരും, വഹുവ റാദിൻ അൻഹു, അവന് ആ ഇബാദത്തിൽ തൃപ്തിയുണ്ടെങ്കിൽ, തങ്ങളിരിക്കുകയാണ്, തങ്ങളുടെ മുന്നിൽ വന്നൊരാൾ സുജൂദ് ചെയ്യുന്നു, അയാൾ തലയിലൊക്കെ തടവിക്കൊടുത്ത് ആ മോനെ നീ നന്നായി വരും എന്ന് പറഞ്ഞ് തിരിച്ചുവിടുകയാണെങ്കിൽ അയാൾ തങ്ങളാണ് എന്നതുകൊണ്ട് അയാൾ താഗൂത്താകാതിരിക്കുന്നില്ല, അവൻ താഗൂത്താണ്, അള്ളാഹുവിന്റെ ശത്രുവാണ്. ഒരാൾ എന്നെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറയുകയാണ്, ആ ആരാധനയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്, അയാൾ താഗൂത്താണ്, അയാൾ ആരും ആരാധിച്ചിട്ടില്ലെങ്കിലും. ഒരാൾ അയാൾ ആരാധിക്കണമെന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ നാട്ടിൽ ചില ആൾക്കാരുണ്ടല്ലേ, ക്രിക്കറ്റിലെ ദൈവം, അതല്ലെങ്കിൽ ഇന്നതിലെ ദൈവം, ഇതിങ്ങനെ പറയുന്നുണ്ടാവും. ഇവനതിനെ എതിർക്കൊന്നുമില്ല, അവനിങ്ങനെ അതിനിങ്ങനെ നിന്നൊടുക്കും. എന്നിട്ട് ആളുകൾ ഇവന്റെ പേരിൽ അമ്പലം തുടങ്ങും, അല്ലെങ്കിൽ ഇവന്റെ വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിക്കും. അപ്പോൾ അങ്ങ് ചിരിച്ചിങ്ങനെ നിൽക്കും, ഞാനൊരു ദൈവം ഒന്നല്ല എന്നിങ്ങനെ ഇടക്കിടക്ക് പറയുകയും ചെയ്യും. ഇത്തരം ആളുകൾ താഗൂത്തുകളാണ്. അള്ളാഹുവിനു പുറമേയുള്ള ഇബാദത്തുകൾ, ആരാധനകൾ ആർക്കൊക്കെ സമർപ്പിക്കപ്പെടുന്നു, ആ ആരാധനകൾ അവർക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ അവരതിനെ എതിർക്കുന്നില്ലെങ്കിൽ അവർ താഗൂത്തുകളാണ്. നമ്മുടെ നാട്ടിൽ അതിന് വ്യക്തമായി പറയാൻ കഴിയുന്ന അമ്മമാരും സ്വാമിമാരും ഒക്കെയുണ്ട്, തങ്ങന്മാരുണ്ട്, സുജൂദ് ചെയ്യപ്പെടുന്ന തങ്ങന്മാർ വടകരയിലും മറ്റുമൊക്കെ ധാരാളക്കണക്കിന് തങ്ങന്മാർ ഈ പോലത്തിലുണ്ട്. അവരുടെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യും, റുക്കൂഅ് ചെയ്യും, അവർ ചിലപ്പോൾ പെണ്ണുങ്ങൾ അന്യ പെണ്ണുങ്ങൾ ഉമ്മ വെക്കും, ഒന്നും കുഴപ്പമില്ല. അത് കാരണം എന്താ, നേരത്തെ പറഞ്ഞ പോലെ വലിയാണ്. അതിന്റെ ഒപ്പം ഇവൻ എന്താണ്, ഇവൻ ഇബാദത്ത് ചെയ്യപ്പെടും, അവൻ അതിനെ എതിർക്കുന്നില്ല. ഇത്തരം ആളുകൾ താഹൂത്തുകളാണ്, അല്ലാഹുവിന്റെ ശത്രുക്കളാണ്, കടുത്ത ശത്രുക്കൾ. ഇബ്ലീസ് ഏതുപോലെ ശത്രുവാണ് അതേപോലത്തെ ശത്രുവാണ്. കാരണം അതിനുമാത്രം വലിയ തിന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, അല്ലാഹുവിന് തുല്യനാകാൻ ശ്രമിക്കുന്ന കടുത്ത അതിക്രമിയാണ് അവൻ. അവരേറ്റെന്തില്ല, മയപ്പെടുത്തലൊന്നുമില്ല. അവൻ അല്ലാഹുവിന്റെ കടുത്ത ശത്രുവാണ്. അങ്ങനെ ആരാധിക്കപ്പെടുന്ന അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, അതുപോലെ അതിനുവേണ്ടി സൗകര്യമുണ്ടാക്കി വെക്കുന്ന ആൾക്കാർ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളെ നാട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു, അയാള് മരിക്കുന്നതിന് മുൻപ് തന്നെ അയാളെ കബറുണ്ടാക്കി വെച്ചു, ഒരു വലിയ മഖബർ ആദ്യം തന്നെ പടുത്തുണ്ടാക്കിയിരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇങ്ങനെ ആരാധിക്കപ്പെടാൻ സൗകര്യമുണ്ടാക്കുന്ന, അതിലേക്ക് ക്ഷണിക്കുന്നവർ താഗൂത്തുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരുത്തൻ, അവനെ സ്നേഹിക്കുക എന്നതോ അവനെ ആദരിക്കുക എന്നതോ അവനെ ബഹുമാനിക്കുക എന്നതോ നിനക്കുണ്ടാകാൻ പാടില്ല. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അത് സാധിക്കുക? ചില ആൾക്കാർ ഇങ്ങനത്തെ ചില ആൾക്കാരെ കാണാൻ അവരെ ഭംഗി കൊണ്ട് ഇഷ്ടപ്പെടുന്നു. എന്തൊരു ഭംഗിയാണ് അയാള്, അയാള് സൂപ്പർ സ്റ്റാറാണ് എന്ന് പറയും. എന്നിട്ട് പിന്നെ അതിന്റെ ഫാനാണ്, ഫാൻ എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ പറയും ആരാധകന്. എന്നിട്ട് ഇങ്ങനെയുള്ള, എങ്ങനെയാണ് ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന് നൽകപ്പെടേണ്ട ഇബാദത്തുകൾ നൽകപ്പെടുകയും അത് കണ്ടിട്ട് അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ എങ്ങനെയാണ് ഒരാൾക്ക്, എങ്ങനെയാണ് അവന് സ്നേഹിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു തരിമ്പ് ബഹുമാനം അയാളോട് തോന്നുക? എന്നിട്ട് ഇപ്പൊ എന്റെ ഓട്ടോഗ്രാഫ് കിട്ടാൻ മുസ്ലിം പേരുള്ള ആൾക്കാർ തിക്കി തിരക്കുക. എന്താണ് സുബ്ഹാനല്ലാഹ് മുസ്ലിമീങ്ങൾക്ക് പറ്റിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു. ഇത് പാടില്ല. താഗൂത്തുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അൽ കുഫ്റു ബിത്താഗൂത്ത് എന്നത് പണ്ഡിതന്മാർ അതിന് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ കുഫ്റു ബിത്താഗൂത്ത് എന്ന് പറഞ്ഞാൽ അവർ കാഫിറുകളാണെന്ന് നീ പറയണം, അവരാരാധിക്കുന്നവർ കാഫിറുകളാണെന്ന് നീ പറയണം, അവർക്കുള്ള ആരാധന അതേറ്റവും വലിയ തിന്മയാണെന്ന് നീ പറയണം, അവരെ നീ എതിർക്കണം, അവരെ ആരാധിക്കുന്നവരെ എതിർക്കണം. എതിർത്താൽ മാത്രം പോലെ അവരെ വെറുക്കുകയും വേണം. ഈ അഞ്ച് കാര്യങ്ങളാണ് താഗൂത്തിനെ നിഷേധിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അത് വേറെ വിശദീകരിക്കേണ്ട കാര്യമാണ്. ശരി, മൂന്നാമത്തെ കാര്യം അൽ അർബാബ്. അർബാബുകൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആരാണ് അർബാബുകൾ? പണ്ഡിതന്മാർ പറഞ്ഞു, കുല്ലു മൻ അഫ്താക ബി മുഖാലഫത്തിൽ ഹഖി വ അതഅതഹു മുസദ്ദിഖ. അർബാബുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം പറഞ്ഞു, ആ നിയമത്തിന് വിരുദ്ധമായി ഒരാൾ ഒരു നിയമം പറഞ്ഞു. ഉദാഹരണത്തിന് അല്ലാഹു പറയുന്നു, കല്യാണമില്ലാതെ അല്ലെങ്കിൽ അല്ലാഹു അനുവദിച്ച മറ്റു മാർഗങ്ങളിലൂടെയല്ലാതെ ലൈംഗിക ബന്ധം പാടില്ല. അത് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. വലാ തഖറബു സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത്. അപ്പോൾ വേറൊരാൾ വരുന്നു, അയാൾ പറയുന്നു, ഉഭയകക്ഷി സമ്മത പ്രകാരമാണെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ അതിൽ തെറ്റില്ല. അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ബോയ്ഫ്രണ്ട് ഉണ്ടാവും, ഗേൾഫ്രണ്ട് ഉണ്ടാവും, അതിലൊക്കെ എന്താ കുഴപ്പം എന്ന് ഒരാൾ പറയുന്നു. അപ്പോൾ നീ പറയുകയാണ്, ഈ പറഞ്ഞ നിയമം അതൊക്കെ പണ്ടത്തെ കാലത്തിന് യോജിച്ച, ഇന്നത്തെ കാല, ഈ ഒരു മോഡേൺ കാലഘട്ടത്തിന് യോജിച്ചത് ഇങ്ങനെയുള്ള നിയമങ്ങളാണ്, അതുകൊണ്ട് ഇതാണ് കൂടുതൽ നല്ലത്, ഇതാണ് കൂടുതൽ ശരി, ഇതാണ് കൂടുതൽ കാലഘട്ടത്തിന് യോജിച്ചത് എന്നിങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിരുദ്ധമായ തീരുമാനം പറഞ്ഞവനെ നീ സത്യപ്പെടുത്തിക്കൊണ്ട് അവനെ അനുസരിച്ചാൽ അവൻ നിന്റെ റബ്ബായി മാറി. പ്രത്യേകം ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വേഗതയിൽ പറയുന്നു എന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് വിരുദ്ധമായി ഒരു നിയമം പറഞ്ഞയാൾ, ആ പറഞ്ഞയാളെ അവനെ സത്യപ്പെടുത്തിക്കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ നിയമം അതാണ് കൂടുതൽ നല്ലത്, അതാണ് ഈ കാലഘട്ടത്തിന് യോജിച്ചത്, അതല്ലെങ്കിൽ അതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല, ഒരാൾ ഇത് എടുത്തോട്ടെ, അത് എടുത്തോട്ടെ, ഏത് വേണമെങ്കിലും അയാൾക്ക് എടുക്കുക എന്നൊക്കെ രൂപത്തിൽ അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്നതിൽ, അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നതിൽ മറ്റൊരാൾക്ക് അതിന് അവകാശമുണ്ട് എന്ന് നീ മനസ്സിലാക്കിയാൽ അവൻ നിന്റെ റബ്ബായി മാറി. പലിശ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹു കച്ചവടം അനുവദിക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരാൾ പറയുന്നു പലിശ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാതെ പറ്റില്ല, സമ്പാദിക്കണമെങ്കിൽ അതൊക്കെ വേണം എന്നൊരാൾ പറഞ്ഞു. അപ്പൊ നീ പറയും ഇന്നത്തെ കാലഘട്ടത്തിന് അതൊക്കെ തന്നെ വേണം, അത് ഇന്നിപ്പോ നിങ്ങൾ ഈ പറയുന്ന നിയമം നടക്കൂല, ഇസ്ലാമിന്റെ നിയമം അതൊക്കെ പഴയ കാലത്ത് പറ്റുമായിരിക്കും, ഇപ്പത്തെ കാലത്തൊന്നും നടക്കൂല, ഇസ്ലാമിന്റെ നിയമമല്ല ശരി, ഈ കാലത്തിന് ചോദിച്ചത് ഈ നിയമമാണ്, വലിയ വലിയ പിന്നെ എക്കണോമിസ്റ്റുകൾ പറയുന്ന നിയമമാണിത് എന്നൊക്കെ നീ പറയുകയും അള്ളാഹുവിന്റെ നിയമത്തെക്കാൾ നല്ലതാണ് ഈ നിയമമെന്ന് സത്യപ്പെടും, പ്രത്യേകം അത് ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ നിയമത്തെക്കാൾ നല്ലതാണ് ഈ നിയമമെന്ന് സത്യപ്പെടുത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമവും ഇവന്റെ നിയമവും ഒരുപോലെയാണ് എന്ന് നീ പറഞ്ഞുകൊണ്ട് അവനെ നീ സത്യപ്പെടുത്തിയാൽ അവൻ നിന്റെ റബ്ബാൻ. എന്താണ് തെളിവ്? ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നതല്ല, ഖുർആനിലെ ആയത്താണ് അതിന് തെളിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദ നസ്രാനികളെ കുറിച്ച് പറഞ്ഞു, ഇത്തഖദു അഹ്ബാറഹും വ റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ, അവർ യഹൂദരും നസ്രാനികളും അവരുടെ പുരോഹിതന്മാരെ പണ്ഡിതന്മാരെ അള്ളാഹുവിനു പുറമെയുള്ള അർബാബുകൾ, അർബാബ് എന്നാൽ റബ്ബിന്റെ ബഹുവചനമാണ്, അർബാബുകളാക്കി മാറ്റിയിരിക്കുന്നു. ഈ ആയത്ത് കേട്ടപ്പോൾ നസ്രാനിയായിരുന്ന അദിയുബ്നു ഹാതിം റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മാ കുന്നാ നഅബ്ദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കാറില്ലായിരുന്നല്ലോ, ഞങ്ങൾ അവരെ ആരാധിക്കാറില്ലായിരുന്നു, പുരോഹിതന്മാരെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറില്ല, പുരോഹിതന്മാരെ ഞങ്ങൾ ആരാധിക്കാറില്ലായിരുന്നു. അപ്പൊ എന്താണ് അള്ളാഹുവിടെ റബ്ബാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരു കാര്യം ഹലാലാക്കുകയും അവരതിനെ ഹറാമാക്കുകയും ചെയ്താൽ നിങ്ങൾ അതിനനുസരിക്കുകയില്ലേ? അള്ളാഹു ഒരു കാര്യം ഹറാമാക്കുകയും അവരതിനെ ഹലാലാക്കുകയും ചെയ്താൽ നിങ്ങൾ അതിനനുസരിക്കുകയില്ലേ? വ്യക്തമാണ് ഇന്നത് ഇന്ന ആ കാര്യം വളരെ വ്യക്തമാണ്. നസ്രാനികളുടെ ഈ ശിർക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ. അതുകൊണ്ടാണ് ഇപ്പൊ അവരുടെ കാര്യമായ ചർച്ച സ്വവർഗരതി നല്ലതാണോ ചീത്തതാണോ എന്നുള്ള കാര്യം. ഇത്രയും കാലം അത് മോശമായിരുന്നു, ഇപ്പോ നസ്രാനി സഭകൾ പലതും സ്വവർഗരതി അനുവദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാത്രമല്ല എല്ലാ മത നിയമങ്ങളിലും സ്വവർഗരതി എന്നത് ഏറ്റവും വൃത്തികെട്ട തിന്മകളിൽ ഒന്നായിരുന്നു. അപ്പൊ അതിപ്പോ അനുവദിക്കാൻ വേണ്ടിയുള്ള ചർച്ചയിലാണ് വരും. അത് അവരനുവദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഇത് ഹറാമായി കണ്ടിരുന്ന നല്ല നസ്രാനി ഇന്ന് മാറ്റി പറയും. അച്ഛൻ തീരുമാനം മാറ്റിയ അവന്റെ തീരുമാനമാണ്. അപ്പൊ അവന്റെ റബ്ബ് അച്ഛനായി, പാതിരിയായി. ഇത് ഒരു മുസ്ലിമിന് സംഭവിച്ചു കഴിഞ്ഞാൽ ആരെയാണോ അവൻ ഇപ്രകാരം അനുസരിക്കുന്നത് അവനിവന്റെ റബ്ബായി മാറും. അത് പണ്ഡിത പുരോഹിതൻ ഉദാഹരണത്തിന് ചില ആളുകൾക്ക് അതിന്റെ ചില രൂപങ്ങൾ വന്നിട്ടുണ്ട്. മദ്ഹബി തഖ്ലീദ് എന്നത് മദ്ഹബിന്റെ ഇമാമുമാരെ തഖ്ലീദ് ചെയ്ത് ചില ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചു, അള്ളാഹുവിന്റെ ഖുർആനിൽ വ്യക്തമായി വന്ന ഒരു കാര്യം, വാഹിറായി പറയപ്പെട്ട ഒരു കാര്യം, അതിനു വിരുദ്ധമായി മദ്ഹബിന്റെ പണ്ഡിതന്മാരെന്തെങ്കിലും പറഞ്ഞാൽ ഖുർആനിലെ ആയത്ത് മദ്ഹബിന്റെ ഇമാമിന്റെ അഭിപ്രായത്തിന് യോജിക്കുന്ന രൂപത്തിൽ മാറ്റണം. എങ്ങനെ മാറ്റണം? അതിന്റെ വിശദീകരിച്ച് മാറ്റണം. കടുത്ത ഒരു നിലക്കും യോജിക്കാത്ത വിശദീകരണമൊക്കെ ചിലപ്പോൾ കാണാം ഇമാമിന്റെ അഭിപ്രായത്തിന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു നിലക്കും യോജിക്കാത്ത അഭിപ്രായങ്ങൾ. അപ്പൊ ഇത് ഈ രൂപത്തിൽ റബ്ബാക്കുന്നതിന്റെ രൂപങ്ങളിലൊന്നാണ്. അത് അവന്റെ വിശ്വാസമനുസരിച്ച് ചിലപ്പോൾ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയേക്കാം. ആ രൂപത്തിൽ അള്ളാഹുവിന് പുറമെ ഇമാമുമാർക്ക് നിയമം മാറ്റാനുള്ള അവകാശമുണ്ട് എന്ന് അവൻ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോകും. അപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ഒരാൾക്കും വിധിക്കാൻ അവകാശമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പോലും അള്ളാഹുവിന്റെ തീരുമാനത്തെ ഒരു കണിക മാറ്റാനുള്ള അവകാശമല്ല. ഇത് ദീൻ അള്ളാഹുവിന്റെ ദീനാണ്, അതിൽ യാതൊരു മാറ്റവും വരുത്താൻ ഒരാൾക്കും അവകാശമല്ല. ഏത് കാലഘട്ടത്തിലും മാറ്റാൻ പറ്റൂല, ഒരു സാഹചര്യത്തിലും മാറ്റാൻ പറ്റില്ല. ദീനിന്റെ നിയമം ദീന്റെ നിയമമാണ്, അത് മാറ്റാൻ പറ്റൂല. ആർക്കൊക്കെ പറ്റിയില്ലെങ്കിൽ ദീന്റെ നിയമം ദീന്റെ നിയമമാണ്. ആരൊക്കെ അതിന് വിരുദ്ധമായി പറഞ്ഞാലും ദീനിന്റെ നിയമങ്ങൾ മാറ്റാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് കൗമറങ്ങിയിട്ടുണ്ട് ചേലാകർമ്മം പീഡനമാണ് എന്ന പേരിൽ. അള്ളാഹു കാക്കട്ടെ, സുബ്ഹാനല്ലാഹ്, പേരിൽ ഇസ്ലാമുള്ള ജമാഅത്തെ ഇസ്ലാമിനെ പോലുള്ള പാർട്ടികൾ നാണമില്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരംഭിച്ച സുന്നത്തുകളിലൊന്നായ ഖിതാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുനനുൽ ഫിത്റയിൽ ശുദ്ധ പ്രകൃതിയിൽ എണ്ണിയ കാര്യമാണ് ചേല കർമ്മം എന്നത്. അതിനെ പീഡനമായി, അത് ഒരു വലിയ മനുഷ്യാവകാശ ലംഘനമായി ആളുകൾ ചിത്രീകരിക്കുക, എന്നിട്ട് അതിന് സപ്പോർട്ട് കൊടുക്കണ ആര്? ഇസ്ലാമിന്റെ പേരുള്ള സംഘടനകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയമം ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആർക്കെല്ലാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതാണ് നിയമം. അതിലാണ് ഖയർ, അതിലാണ് ബറക്കത്തുള്ളത്, അതിലാണ് നന്മയുള്ളത്. അപ്പോൾ അല്ലാഹുവിന് പുറമെ അർബാബുകൾ ഉണ്ടാകാൻ പാടില്ല. മൂന്ന്, നാലാമത്തെ കാര്യം, അല്ലാഹുവിന് പുറമെ അൻദാദുകൾ ഉണ്ടാകരുത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അൻദാദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, മാ ജദബക അൻ ദീനിൽ ഇസ്ലാം മിൻ അഹ്ലിൻ ഔ മസ്കനിൻ ഔ അശീറത്തിൻ ഔ മാലിൻ ഔ നഹ്വു ദാലിക. അല്ലാഹുവിന് പുറമെ നിനക്ക് അൻദാദുകൾ ഉണ്ടാകരുത്. അൻദാദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് നിന്നെ അകറ്റുന്ന, അതിന് പ്രേരകമായി വർത്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള കുടുംബങ്ങൾ, അതുപോലെ മക്കൾ, സമ്പത്ത്, വീട്, ഇതൊക്കെ ഇസ്ലാമിനെ മാറ്റിവെക്കുന്നതിലേക്ക് നിന്നെ എത്തിക്കുന്നുണ്ടെങ്കിൽ അവ നിന്റെ അൻദാദുകളാണ്. അള്ളാഹുവിനെയും റസൂലിനെയും മാറ്റിവെക്കുന്നതിലേക്ക് നിന്റെ കുടുംബം നിന്നെ എത്തിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് അള്ളാഹു റസൂലും പറഞ്ഞു ഒരിക്കലും എടുക്കാൻ പറ്റില്ല. കുടുംബക്കാരെന്ത് പറഞ്ഞു അതന്നെ, അതിനപ്പുറത്തേക്ക് ഹർഫ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാൻ പറ്റൂല. വീട്, അതിനൊരു അപകടം, അത് ദീനോണ്ട് ഉണ്ടാവൂല. വീട് അതാണ് അവന്റെ ഏറ്റവും വലിയ കാര്യം. അവന്റെ കച്ചവടം, അതിനൊരു പ്രയാസം ഉണ്ടാക്കാൻ, അതാണ് അവന്റെ റസൂലുള്ള പറഞ്ഞ പോലെ തഈസ അബ്ദു ദീനാർ, തഈസ അബ്ദു ദിർഹം, തഈസ അബ്ദുൽ ഖമീസ, തഈസ അബ്ദുൽ ഖമീല. ദീനാറിന്റെ അടിമ നശിക്കട്ടെ, ദിർഹമിന്റെ അടിമ നശിക്കട്ടെ, വസ്ത്രത്തിന്റെ അടിമ നശിക്കട്ടെ, പുതപ്പിന്റെ അടിമ നശിക്കട്ടെ, എന്താ ഇതിന്റെ അടിമ എന്ന് പറയാൻ കാരണം? ഇവന് അതാണ് ഏറ്റവും വലിയ കാര്യം. ദീനാറ് ദിർഹം, അതിന്റെ അപ്പുറത്തേക്ക് ദീൻ ഒരിക്കലും അവന്റെ അടുത്തേക്ക് വരില്ല. അത് ഒരു ദീനാർ അവന്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെടാൻ ദീന് കാരണമാവുമെങ്കിൽ ഒരു സംശയം അവൻ ദീനെ തട്ടിക്കളയും. അവന്റെ കൽബ് നിറഞ്ഞിരിക്കുന്നത് ഇവയോടുള്ള സ്നേഹം കൊണ്ടാണ്. റസൂലുള്ളാഹിയുടെ ആ ഹദീസ് വളരെ മനോഹരമാണ്. അവൻ നശിക്കട്ടെ, അവന്റെ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയട്ടെ. അത് എത്ര ശരിയാണ് റസൂലുള്ളാഹിന്റെ ആ പ്രാർത്ഥന. ഇങ്ങനെയുള്ള ആൾക്കാർ, വെറും ദീനാർ, വെറും ദുനിയാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, ഇവർക്ക് ഒരിക്കലും വരെ ദുനിയാവ് ശരിയാവൂല. അതാകെ കീഴ്മേ മറിഞ്ഞോണ്ടേയിരിക്കും. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം അവിടെ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഇതിങ്ങനെ ശരിയാക്കലെന്ന് അവന്റെ പരിപാടി. ദുനിയാവ് മാത്രം ഉണ്ടാവും എന്റെ ചിന്തയിൽ. അവൻ വർത്താനം പറഞ്ഞാൽ ദുനിയാവ്, ഇരുന്നാ ദുനിയാവ്, എവിടെ പോയാലും അവന് ദുനിയാവ് തന്നെ. അവന് അതിന്റെ അപ്പുറത്തേക്ക് ഒരു വർത്താനം പറയാൻ പറ്റില്ല. അള്ളാഹിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴും തിരിഞ്ഞു ദുനിയാവിലേക്ക് എത്തും. അവന് ദീൻ എന്നതിനേക്കാൾ വലുത് ദുനിയാവായി മാറിയിരിക്കുന്നു. അവന്റെ വീടും സമ്പത്തും സൗകര്യങ്ങളും ബിസിനസ്സും അതിന് കോട്ടം തട്ടുന്ന, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, അവർക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടായാൽ ജഅല ഫിത്നത നാസി കഅദാബില്ലാ, ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ ആ പരീക്ഷണം അള്ളാഹുവിന്റെ ശിക്ഷ പോലെയാണ് അവർ കാണുക. അല്ലേ, ഇസ്ലാമിന്റെ മാർഗത്തിൽ ഷഹീദായ കുറച്ചാളുകൾ അങ്ങനെ ഷഹീദായി തിരിച്ചു വന്നപ്പോൾ മുനാഫിക്കുകൾ പറഞ്ഞു, അപ്പോഴേ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നിരുന്നെങ്കിൽ ഈ ആളുകൾ മരിക്കില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖുർആനിൽ പറഞ്ഞു, മരണം നിങ്ങളുടെ വിരിപ്പുകളിലേക്കെത്തും, മരണം നിങ്ങളുടെ വിരിപ്പുകളിലേക്കെത്തും, നിങ്ങൾ വീടുകളിലാണ് ഒളിച്ചിരിക്കുന്നത് എങ്കിൽ. അപ്പോൾ സഹോദര, നമ്മൾ പറയുന്നത്, എല്ലാ നിസ്കാരങ്ങളിലും പറയുന്നത്, പലരും പറയുന്നത്, ഇന്ന സലാതി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിനാണ്, ലോകങ്ങളുടെ റബ്ബിനാണ് എന്റെ ജീവൻ, എന്റെ മരണം അത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഈ തവക്കുൽ ഇസ്ലാമിന് വേണ്ടി നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതൊരിക്കലും സഹോദരങ്ങളെ നമ്മൾ മറക്കരുത്. എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ചെറിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇസ്ലാമിന്റെ സന്താനങ്ങളാണ് നമ്മൾ, ഇസ്ലാമിനു വേണ്ടിയാണ് നമ്മൾ, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ. റബ്ബിനു വേണ്ടിയാണ് നമ്മൾ, അത് നാം മറക്കാൻ പാടില്ല. നമ്മൾ അള്ള പഠിച്ചത് അതിനു വേണ്ടിയിട്ടാണ്, അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അത് തിരിച്ചറിയാത്ത ആളുകൾ അവരെത്ര പരിഹസിച്ചാലും നീ സ്വർഗവും നരകവും ഓർക്കുക, പരലോകം ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പകരം വീട്ടാനുള്ള സമയം നൽകും.